ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. തദ്ദേശ ഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതുവരെ സംസ്ഥാനത്ത് പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് കേരളം സുപ്രീംകോടതിയെ സമീപിച്ചു. ബീഹാറിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട BJP MLA ഇന്ന് പട്നയിൽ യോഗം ചേർന്ന് നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കും. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അവബോധ വാരാചരണത്തിന് രാജ്യത്ത് തുടക്കമായി. മണ്ഡലകാലത്തിന്റെ രണ്ടാം ദിനമായ ഇന്നും ശബരിമലയിൽ തീർത്ഥാടകരുടെ വൻ തിരക്ക്. ഇൻഡോറിൽ രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ മധ്യപ്രദേശിനെതിരെ കേരളം രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. തദ്ദേശ ഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതുവരെ സംസ്ഥാനത്ത് പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് കേരളം സുപ്രീംകോടതിയെ സമീപിച്ചു. തദ്ദേശ തിരഞ്ഞെടുപ്പിനൊപ്പം SIR നടത്തുന്നത് ഭരണപരമായ സങ്കീർണതകൾ സൃഷ്ടിക്കുമെന്നും തെരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിനെ തടസ്സപ്പെടുത്തുമെന്നുമാണ് കേരളം ഉന്നയിക്കുന്നത്. ഭരണഘടനയുടെ അനുച്ഛേദം 32 പ്രകാരമാണ് റിട്ട് ഹർജി സമർപ്പിച്ചത്. സംസ്ഥാനത്ത് SIR പ്രായോഗികമായി നടപ്പാക്കണമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. എന്നാൽ കേരളത്തിൽ SIR ബീഹാറിലേതുപോലെ ആകരുതെന്നും LDF കൺവീനർ മാധ്യമങ്ങളോട് പറഞ്ഞു. തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന ഉള്ളടക്കങ്ങളുടെ നിരീക്ഷണം ഊർജിതമാക്കാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഡെസ്ക് റിപ്പോർട്ട്.
സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്ന ഓഡിയോ, വീഡിയോ, ഡിസ്പ്ലേ, AI ജനറേറ്റഡ് കണ്ടന്റുകൾ എന്നിവ കർശനമായി പരിശോധിക്കും. ഇത് പാലിക്കുന്നുവെന്നുറപ്പാക്കാൻ കലക്ടർമാരോട് കമ്മീഷൻ നിർദ്ദേശിച്ചു. വ്യാജ കണ്ടന്റുകൾ കണ്ടെത്തുകയോ റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്താൽ 3 മണിക്കൂറിനുള്ളിൽ അത് നീക്കം ചെയ്യാൻ നിർദ്ദേശിക്കും. നീക്കം ചെയ്യാത്ത പക്ഷം നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു.
അസമിൽ പ്രത്യേക വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടു. 2026 ജനുവരി 1 യോഗ്യതാ തീയതി. കരട് വോട്ടർ പട്ടിക അടുത്ത മാസം 27 പ്രസിദ്ധീകരിക്കാൻ അസമിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നിർദ്ദേശം നൽകി. അവകാശവാദങ്ങളും എതിർപ്പുകളും December 27 മുതൽ January 22 അറിയിക്കാൻ അവസരമുണ്ടായിരിക്കും. ബീഹാറിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട BJP MLA ഇന്ന് പട്നയിൽ യോഗം ചേർന്ന് നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കും. തിരഞ്ഞെടുപ്പിൽ BJP 89 സീറ്റുകൾ നേടിയിരുന്നു. പാർട്ടി നിരീക്ഷകരും യോഗത്തിൽ പങ്കെടുക്കും. JDU നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാൻ നാളെ പട്നയിൽ യോഗം ചേർന്നേക്കും. ഇന്നലെ ചേരേണ്ടിയിരുന്ന യോഗം മാറ്റിവെക്കുകയായിരുന്നു. ഡൽഹിയിൽ ചുവപ്പുകോട്ടയ്ക്ക് സമീപത്തെ കാർബോംബ് സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് അൽഫലാഹ് സർവകലാശാലയിലും അനുബന്ധ സ്ഥാപനങ്ങളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തി. ഡൽഹിയിൽ പുലർച്ചെയോടെ ആരംഭിച്ച റെയ്ഡുകളിൽ ഓഖ്ലയിലെ സർവകലാശാല ആസ്ഥാനവും ഉൾപ്പെടുന്നു. അതിനിടെ കേസിൽ ഒരാളെ കൂടി ദേശീയ അന്വേഷണ ഏജൻസി ഇന്നലെ അറസ്റ്റ് ചെയ്തു. മറ്റൊരു പ്രധാന പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയേക്കും. അടുത്ത വർഷത്തെ കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട് 4th പ്രീ ബജറ്റ് കൺസൾട്ടേഷൻ യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ധനമന്ത്രി നിർമ്മല സീതാരാമൻ അധ്യക്ഷയായിരുന്നു. വ്യത്യസ്ത കാഴ്ചപ്പാടിലൂടെ സാമ്പത്തിക പ്രാധാന്യമാർന്ന കാര്യങ്ങൾക്ക് കേന്ദ്ര ബജറ്റിൽ മുൻഗണന ഉറപ്പാക്കുകയാണ് യോഗത്തിന്റെ ലക്ഷ്യം. വികസിത രാജ്യങ്ങൾ അവരുടെ കാലാവസ്ഥാ ലക്ഷ്യങ്ങളിൽ കൂടുതൽ താൽപര്യവും പ്രതിബദ്ധതയും കാണിക്കണമെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് ആവശ്യപ്പെട്ടു. ബ്രസീലിലെ ബെലമിൽ യൂണിക്കോപ് 30 കാലാവസ്ഥാ ഉച്ചകോടിയുടെ ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2005 ഇന്ത്യയുടെ കാർബൺ ബഹിർഗമന തീവ്രത 36% കുറഞ്ഞതായും ഭൂപേന്ദ്ര യാദവ് അറിയിച്ചു. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചതിനെതിരെ ബംഗ്ലാദേശിൽ പ്രതിഷേധം വ്യാപകമാകുന്നു. വെടിവയ്പ്പിൽ 2 പേർ കൊല്ലപ്പെട്ടു. 5 ജില്ലകളിൽ തെരുവിലിറങ്ങിയ പ്രക്ഷോഭകാരികൾ നിരവധി വാഹനങ്ങൾക്ക് തീയിട്ടു. ധാക്കയിൽ യുദ്ധസമാനമായ സാഹചര്യമാണ്. സുരക്ഷാ ഭടന്മാരുൾപ്പെടെ 50 പേർക്ക് ആക്രമണങ്ങളിൽ പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ വധശിക്ഷ വിധിച്ചത് ശരിയല്ലെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അറിയിച്ചു. വധശിക്ഷയ്ക്കെതിരെ എല്ലാ സാഹചര്യങ്ങളിലും ഐക്യരാഷ്ട്രസഭ നിലകൊള്ളുന്നുവെന്ന് ഗുട്ടറസിന്റെ വക്താവ് മാധ്യമങ്ങളോട് പറഞ്ഞു. ആംനസ്റ്റി ഇന്റർനാഷണലും കുറ്റകൃത്യ ട്രിബ്യൂണലിന്റെ തീരുമാനത്തെ അപലപിച്ചു. ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അവബോധ വാരാചരണത്തിന് രാജ്യത്ത് ഇന്ന് തുടക്കം. ആന്റിബയോട്ടിക് മരുന്നുകളുടെ തെറ്റായ ഉപയോഗം തടയുകയാണ് വാരാചരണ ലക്ഷ്യം. ഇപ്പോൾ പ്രവർത്തിക്കുക, വർത്തമാനകാലം സംരക്ഷിച്ചാൽ ഭാവി സുരക്ഷിതമാകും എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ഈ മാസം 24 വരെ നീളുന്ന വാരാചരണത്തിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ലോക ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ബോധവൽക്കരണ വാരാചരണത്തിന്റെ കണ്ണൂർ ജില്ലാതല പരിപാടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KT രേഖ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ആശുപത്രിയുടെ ആന്റിബയോട്ടിക് പോളിസിയും ചടങ്ങിൽ പ്രകാശനം ചെയ്തു. സൌദി അറേബ്യയിൽ ബസ്സപകടത്തിൽ മരിച്ച ഇന്ത്യൻ ഉംറ തീർത്ഥാടകരുടെ കുടുംബങ്ങൾക്ക് സഹായം നൽകാൻ ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ മദീനയിലെ ഇന്ത്യൻ ഹജ്ജ് തീർത്ഥാടക ഓഫീസിൽ ക്യാമ്പ് തുറന്നു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ സഹായമൊരുക്കാൻ തെലങ്കാന ഗവൺമെന്റ് പ്രതിനിധി സംഘം സൌദി അറേബ്യയിലേക്ക് പുറപ്പെട്ടു. ആന്ധ്രാപ്രദേശിൽ പോലീസുമായി ഏറ്റുമുട്ടി ഒരു ഉന്നത നേതാവ് ഉൾപ്പെടെ 6 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. അല്ലൂരി സീതാരാമു ജില്ലയിലെ മരടുമില്ലിയിൽ രാവിലെയായിരുന്നു സംഭവം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. മണ്ഡലകാലത്തിന്റെ രണ്ടാം ദിനമായ ഇന്നും ശബരിമലയിലെ സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ തീർത്ഥാടകരുടെ തിരക്ക് തുടരുന്നു. വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തവരും സ്പോട്ട് ബുക്കിംഗ് വഴി എത്തുന്നവരും കോയിക്കൽകാവ്, പുല്ലുമേട് എന്നീ രണ്ട് കാനനപാതകൾ താണ്ടിയാണ് ദർശന പുണ്യം നേടി തൊഴുത് മലയിറങ്ങുന്നത്. തീർത്ഥാടകരുടെ സുഗമയാത്രയ്ക്ക് KSRTC ഓരോ മിനിറ്റിലും നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസ് നടത്തുന്നുണ്ട്. 202 ബസ്സുകളാണ് ഇത്തരത്തിൽ മാത്രം സർവീസുകൾ നടത്തുന്നത്. ശബരിമല തീർത്ഥാടനത്തിനിടെ അപ്പാജിമേടിന് സമീപം തീർത്ഥാടക കുഴഞ്ഞുവീണ് മരിച്ചു. കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശിനി സതിയാണ് മരിച്ചത്. മൃതദേഹം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെത്തിക്കും. 5 ദിവസത്തെ കണ്ണൂർ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. നഗരത്തിലെ വിവിധ വേദികളിലായാണ് മത്സരങ്ങൾ. 15 ഉപജില്ലകളിലെ 9,000-ത്തിലധികം കലാപ്രതിഭകളാണ് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കാനെത്തുന്നത്. 15 വേദികളിലായി 319 ഇനങ്ങളിലാണ് മത്സരങ്ങൾ. രചനാ മത്സരത്തിൽ ഉൾപ്പെടുത്തിയ 64 ഇനങ്ങൾ സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുരോഗമിക്കുകയാണ്. നാളെയാണ് സ്റ്റേജ് മത്സരങ്ങൾ. മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഇന്ന് വണ്ടൂരിൽ തുടക്കമാകും. 11,000-ത്തിലധികം വിദ്യാർത്ഥികൾ 4 ദിവസത്തെ മേളയിൽ പങ്കെടുക്കും. അടുത്ത വർഷത്തെ SSLC, THSLC പരീക്ഷകളുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചതായി പരീക്ഷാ കമ്മീഷണർ അറിയിച്ചു. രജിസ്ട്രേഷൻ നടപടികൾ ഈ മാസം 30 മുൻപ് പൂർത്തിയാക്കേണ്ടതാണെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. ഇൻഡോറിൽ രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ മധ്യപ്രദേശിനെതിരെ കേരളം രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ആരംഭിച്ചു. ഒന്നാം ഇന്നിംഗ്സിൽ മധ്യപ്രദേശ് 192 റൺസിന് പുറത്തായി. ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ കേരളം 1 വിക്കറ്റ് നഷ്ടത്തിൽ 22 റൺസ് എടുത്തിട്ടുണ്ട്. ഏഷ്യാകപ്പ് ഫുട്ബോൾ യോഗ്യതാ റൌണ്ടിൽ ഗ്രൂപ്പ് സിയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ധാക്കയിലെ നാഷണൽ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ഏഷ്യാകപ്പ് റൈസിംഗ് സ്റ്റാർസ് ക്രിക്കറ്റിൽ അവസാന ലീഗ് ഘട്ട പോരാട്ടത്തിൽ ഇന്ന് ഇന്ത്യ എ ഒമാൻ എ ടീമിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:00 ദോഹ വെസ്റ്റെൻഡ് പാർക്ക് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇരു ടീമുകൾക്കും ഇന്നത്തെ മത്സരം നിർണായകമാണ്. വിജയിക്കുന്നവർ സെമിഫൈനലിലെത്തും. ഈജിപ്തിലെ കെയ്റോയിൽ ISSF റൈഫിൾ പിസ്റ്റൽ ലോക ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ 25 മീറ്റർ സെന്റർ പിസ്റ്റൾ ഫയർ ഇനത്തിൽ ഒളിമ്പ്യൻ ഗുർപ്രീത് സിംഗ് വെള്ളി മെഡൽ നേടി. ഉക്രൈൻ താരത്തോട് പരാജയപ്പെട്ടതോടെയാണ് ഗുർപ്രീതിന് വെള്ളി ലഭിച്ചത്. ഗോവയിൽ ഫിഡെ ചെസ് വേൾഡ് കപ്പ് ആദ്യ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യൻ താരം അർജുൻ എറിഗൈസിയും ചൈനയുടെ വെയ്യുമായി നടന്ന മത്സരം സമനിലയിൽ. ഇന്നാണ് ക്ലാസിക്കൽ റൌണ്ട് മത്സരം. തൃശൂരിൽ സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ തൃശൂർ മാജിക് FC നിലവിലെ ജേതാക്കളായ കാലിക്കറ്റ് FCയെ നേരിടും. രാത്രി 7:30 മത്സരം. 13 പോയിന്റോടെ മാജിക് FCയാണ് പട്ടികയിൽ മുന്നിൽ. 11 പോയിന്റോടെ കാലിക്കറ്റ് രണ്ടാം സ്ഥാനത്താണ്. സ്വർണവില കുറഞ്ഞു. പവന് 1,280 രൂപ കുറഞ്ഞ് 90,680 രൂപയായി. ഗ്രാമിന് 11,335 രൂപയിലാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ വാർഡുകളിൽ മത്സരിക്കുന്ന NDA സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക BJP സിറ്റി ജില്ലാ അധ്യക്ഷൻ KP പ്രകാശ് ബാബു പ്രഖ്യാപിച്ചു. 9 സീറ്റുകളിലേക്കാണ് ഇന്നലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. കോൺഗ്രസിന്റെ അന്തിമ സ്ഥാനാർത്ഥി പട്ടികയും ഇന്നലെ പ്രഖ്യാപിച്ചു. ഇതോടെ കോൺഗ്രസ് മത്സരിക്കുന്ന മുഴുവൻ സീറ്റുകളിലും സ്ഥാനാർത്ഥികളായി. LDF നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. സംസ്ഥാനത്ത് നാളെ വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റുവീശാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. ഇടുക്കി ഇടമലക്കുടിയിൽ വീണ്ടും കാട്ടാന ആക്രമണം. കാട്ടാനക്കൂട്ടം ഷെഡ് കുടിയിൽ വീടുകൾ തകർത്തു. കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണത്തിൽ സമീപത്തെ അംഗൻവാടിയും തകർന്നിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതുവരെ സംസ്ഥാനത്ത് പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് കേരളം സുപ്രീംകോടതിയെ സമീപിച്ചു. ബീഹാറിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട BJP MLA ഇന്ന് പറ്റ്നയിൽ യോഗം ചേർന്ന് നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കും. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അവബോധ വാരാചരണത്തിന് രാജ്യത്ത് തുടക്കമായി. മണ്ഡലകാലത്തിന്റെ രണ്ടാം ദിനമായ ഇന്നും ശബരിമലയിൽ തീർത്ഥാടകരുടെ വൻതിരക്ക്. ഇൻഡോറിൽ രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ മധ്യപ്രദേശിനെതിരെ കേരളം രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ആരംഭിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.